السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، ونصلي ونسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. أما بعد، سهودرنا شيخ الإسلام ابن تيمية رحمه الله أدهتنا الوصية الصغرى إن رسالة عن نمال بديشوهرنا. ഈ റിസാലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഒരു ഹദീസ്, അത് ആണ് നമ്മൾ അവസാനം വായിച്ചത്. ഈ റിസാലയിൽ നമ്മുടെ കയ്യിലുള്ള പ്രിന്റിൽ മൂന്നാമത്തെ പേജ്, വഫി സഹീഹൈൻ, രണ്ട് സഹീഹുകളിൽ അഥവാ സഹീഹുൽ ബുഖാരിയിലും സഹീഹു മുസ്ലിമിലും വന്നിട്ടുണ്ട്. عن النبي صلى الله عليه وسلم من حديث أبي سعيد رضي الله عنه. أبو سعيد الخدري رضي الله عنه دريك النداي نبي صلى الله عليه وسلم فرنو لتتبعن نيغل بنبتغة النشيم سنن من كان قبلكم نيغل كمنبول ورد شريع ورد مارغم حذو القدة بالقدة. ഖുദ്ദത്തിനോട് എങ്ങനെ സാദൃശ്യപ്പെട്ടിരിക്കുന്നോ അതുപോലെ. ഖുദ്ദ എന്ന് പറഞ്ഞാൽ അമ്പിൻ്റെ, അമ്പയുമ്പോൾ അമ്പിൻ്റെ പിൻഭാഗത്ത് അതിൽ റീസ് ഉണ്ടാകും. റീസ് എന്ന് പറഞ്ഞാൽ തൂവൽ പോലെയുള്ള ഒരു സംഗതി ഉണ്ടാകും, അതാണ് പിന്നിലുള്ള ചരടിൽ കുടുങ്ങിക്കിടക്കുക. അതാണ് ആ ഭാഗം ചരടിലേക്ക് ചേർത്ത് വെച്ചാണ് വലിച്ചാണ് അമ്പ ചെയ്യുക. ആ റീസുകൾ, ആ തൂവൽ, അതിൽ ഒന്ന് മറ്റേതിനോട് തികച്ചും സാദൃശ്യപ്പെട്ടിരിക്കും. ഒന്നെങ്ങനെയാണോ അതേ അളവിലും അതേ രൂപത്തിലാണ് രൂപത്തിലുമാണ് മറ്റേതുണ്ടാവുക. അത് ആ ഖുദ്ദത്ത് അടുത്ത ഖുദ്ദത്തിനോട് എത്ര സാദൃശ്യപ്പെട്ടിരിക്കുന്നോ അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചരിയെ പിൻപറ്റുക തന്നെ ചെയ്യും. ഹത്താലൗ ദഖലു ജുഹറദബ്ബിൻ, അവരൊരുടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ദഖൽതുമൂ, നിങ്ങളും അതിൽ പ്രവേശിക്കും. ഖാലു, സഹാബത്ത് ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അൽ യഹൂദു വൻ നസാറ, യഹൂദികളും നസറാനികളുമാണ് ഉദ്ദേശം. ഖാല ഫമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാതെ പിന്നെ ആരാണ്. ഇത് തന്നെ മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റം ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ നിങ്ങൾക്ക് മുൻപുള്ളവരുടെ പഴയ ഉമ്മത്തുകളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന്. ഹാദ ഖബറുൻ തസ്ദീഖുഹു ഫീ ഖൗലിഹി തആല, ഷൈഖുൽ ഇസ്ലാം റഹിമഹുള്ള പറയുന്നു, ഈ ഖബർ, ഈ ഹദീസ് തസ്ദീഖുഹു, ഇത് സത്യപ്പെടുത്തുന്ന കാര്യം പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഫീ ഖൗലിഹി തആല ഫസ്തംതഅതും ബിഖലാഖിക്കും كما استمتع الذين من قبلكم بخلاقهم وخضتم كالذي خاضوا. عندنا الله പറയുന്നത് فاستمتعتم بخلاقكم, നിങ്ങൾ നിങ്ങളുടെ ഓഹരി കൊണ്ട് സുഖം അനുഭവിച്ചു. അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള സുഖസൗകര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചു. كما استمتع الذين من قبلكم, നിങ്ങൾക്ക് മുമ്പുള്ളവർ അനുഭവിച്ചതുപോലെ. بخلاقهم, അവർക്ക് അല്ലാഹു നൽകിയ ദുനിയാവിലെ സൗകര്യങ്ങളുടെ ഓഹരി അവരെങ്ങനെ ആസ്വദിച്ചു അതുപോലെ നിങ്ങളും ആസ്വദിച്ചു. കമസ്തംതഅ അല്ലദീന മിൻ ഖബ്ലികും ബിഖലാഖിഹിം വഖുദ്തും കല്ലദീ ഖാദൂ, അവരെങ്ങനെ മുഴുകിയോ അതുപോലെ നിങ്ങളും മുഴുകി. ഇത് ഈ ആയത്തിൽ മുൻഗാമികളെ ഈ ഉമ്മത്തിലുള്ള ആളുകൾ പിൻപറ്റും എന്ന് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിരിക്കുന്നു. വലിഹാദ, ഇക്കാര്യത്തിനുണ്ട് ഷവാഹിദ്, ഇതിന് ധാരാളം ഇതേ കാര്യം പറയുന്ന, ഇതിന് സാക്ഷിയാകുന്ന ധാരാളം റിവായത്തുകളുണ്ട്. ഫിസ്സിഹാഹി വൽ ഹിസാൻ, സഹീഹും ഹസനുമായ ഹദീസുകളിൽ, സഹീഹ് ഹസൻ എന്നിവ ഹദീസുകളുടെ രണ്ട് ദർജയാണ്. സഹീഹായ ഹദീസ്, സ്വീകാര്യോഗ്യമായ ഹദീസ് എന്ന് നമ്മൾ മൊത്തത്തിൽ അത് അതിന് പരിഭാഷ പറയും. പക്ഷെ അതൊരു സാങ്കേതിക പ്രയോഗമാണ്. ഇൽമുൽ ഹദീസിൽ, ഹദീസ് വിജ്ഞാനത്തിൽ, മുസ്തറഹുൽ ഹദീസിൽ അതൊരു സാങ്കേതിക പ്രയോഗമാണ്. സഹീഹ് എന്ന് പറഞ്ഞാൽ അതുപോലുള്ളൊരു പ്രയോഗമാണ് ദഈഫ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പൊതുവെ ദഈഫ് എന്നതുകൊണ്ട് ഉദ്ദേശം സ്വീകാര്യയോഗ്യമല്ലാത്ത ഹദീസിനാണ് അത് പറയുക. എന്നാൽ അതൊരു സാങ്കേതിക പ്രയോഗമാണ്, സാങ്കേതിക പ്രയോഗമാണ്. അതിന്റെ അർത്ഥം അതല്ലാത്ത അർത്ഥം സൂചിപ്പിക്കുന്ന വേറെയും പ്രയോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് മൗദു, കെട്ടിച്ചമക്കപ്പെട്ട ഹദീഫ്, വേറൊരു സാങ്കേതിക പ്രയോഗം മുൻകർ, ഷാദ്, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. അതുപോലൊരു പ്രയോഗമാണ് ഹസൻ എന്ന് പറഞ്ഞാൽ. ഹസൻ എന്ന ദർജയിലുള്ള ഹദീസും സ്വീകാര്യയോഗ്യമാണ്, പക്ഷെ അത് സഹീഹ് പോലെയല്ല, സഹീഹ് പോലെയല്ല. സഹീഹിന്റെ താഴെ ദർജയിലാണ് ആ ഹദീസ് വരിക, പക്ഷെ അത് സ്വീകാര്യയോഗ്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം അതിന്റെ മുഴുവൻ നിർവചനമോ അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങളോ അല്ല ഞാൻ പറയുന്നത്. എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം പറയുകയാണ്. ഉദാഹരണത്തിന്, ഹദീസ് റിപ്പോർട്ടർമാർ, അതിന്റെ സനദിൽ പരമ്പരയുള്ള ആളുകൾ, ഒരുപക്ഷെ അവർക്ക് ആ ഹദീസിനെ ബാധിക്കാത്ത ചെറിയ ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഓർമ്മ പശക്ക് പോലെ, അല്ലെങ്കിൽ അത്ര കൃത്യതയില്ലായ്മ പോലെയുള്ള ചില പിഴവുകൾ, ഹദീസിനെ സഹീഹ് എന്ന ദർജയിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരും. ഹസൻ എന്ന് പറയും, പക്ഷെ അത് സ്വീകാര്യയോഗ്യമായ ഹദീസ് തന്നെയാണ്. എന്നാൽ പണ്ഡിതന്മാർ അത് കൃത്യമായി ഓരോന്നിനും ഓരോ ദർജയിൽ ഹദീസുകളെ അതിന്റെ സനദിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സഹീഹും ഹസനുമായ ഹദീസുകളിൽ ധാരാളക്കണക്കിന് ഈ വിഷയം വന്നിട്ടുണ്ട്. ഏത് വിഷയം? ഈ ഉമ്മത്ത് മുൻകഴിഞ്ഞ സമുദായങ്ങളെ പിൻപറ്റും എന്ന്. ഉമ്മത്ത് പിൻപറ്റും എന്ന് പറഞ്ഞാൽ എന്താ? ഉമ്മത്തിൽ എല്ലാവരും പിൻപറ്റുമോ? ഒരിക്കലുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്തിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കക്ഷി ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്ന്. വഹാദ അംറുൻ ഖദ് യസ്രി ഫിൽ മുൻതസിബീന ഇലദ്ദീൻ മിനൽ ഖാസ്സ. വഹാദ അംറുൻ, ഇക്കാര്യം, ഇത് എങ്ങനെയുള്ള ഒരു കാര്യമാണ്? ഖദ് യസ്രി, ഇത് പടർന്നു പിടിച്ചേക്കും. ഫിൽ മുൻതസിബീന ഇലദ്ദീൻ, ദീനിലേക്ക് ചേർത്തി പറയപ്പെടുന്ന ആളുകൾക്ക് ഇത്, ഇക്കാര്യം, ഈ പ്രശ്നം അവർക്കും പടർന്നു പിടിച്ചേക്കും. മിനൽ ഖാസ്സ, ഖാസത്തായ ആളുകൾക്ക്, അഥവാ പൊതുജനങ്ങളല്ല മറിച്ച് അറിവൊക്കെ ഉള്ള ആളുകളിലേക്ക് തന്നെ ഇത് പടർന്നു പിടിച്ചേക്കും. കമാ ഖാല ഗൈറു വാഹിദിൻ മിന സലഫ്, നമ്മുടെ മുൻഗാമികളിൽ, സലഫുകളിൽപ്പെട്ട ഒന്നിലധികം ആളുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ, അവരിൽ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലെ. എന്താണ് അവർ പറഞ്ഞത്? മിൻഹും ഇബ്നു ഉയൈന, അവരിലൊരാൾ ഇബ്നു ഉയൈനയാണ്. ഇബ്നു ഉയൈന എന്നാൽ സുഫിയാൻ ഇബ്നു ഉയൈന, അദ്ദേഹം തബഉത്താബികളിൽപ്പെട്ട മഹാനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം വലിയ ഹദീസ് വിജ്ഞാനീയത്തിൽ ഏറെ പരിഗണനീയനായ ആളാണ്. സുഫിയാൻ ഇബ്നു ഉയൈന, വേറൊരു സുഫിയാൻ ഉണ്ട്, സുഫിയാൻ സൌരി, സുഫിയാൻ സൌരി, രണ്ടുപേരും ഒരേ കാലത്ത് ജീവിച്ച ആളുകളാണ്. രണ്ടുപേരും തബഉത്താബികളിൽപ്പെട്ട ആളുകളാണ്. അദ്ദേഹത്തെ പോലെയുള്ള സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? فإن كثيرا من أحوال اليهود, യഹൂദികൾക്കുണ്ടായ പല പ്രശ്നങ്ങൾ, അവരുടെ പല അവസ്ഥയും, ഖദ് ഇബ്തുലിയ ബിഹി, അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ യഹൂദികളുടെ പല സ്വഭാവങ്ങളും വന്നുപോയിട്ടുണ്ട്. ബഅദുൽ മുൻതസിബീന ഇലൽ ഇൽം, ഇൽമിലേക്ക് ചേർത്തി പറയപ്പെടുന്ന പലർക്കും, അറിവുള്ള പലർക്കും. വകസീറ മിൻ അഹ്വാലിൻ നസാറ, നസ്രാനികളുടെ പല സ്ഥിതിവിശേഷങ്ങളും, അവരുടെ പല അവരുടെ സ്വഭാവങ്ങളും, ഖദിബ്തുലിയ ബിഹി, അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അഥവാ അത് വന്നു ചേർന്നിട്ടുണ്ട്. ബഅദുൽ മുൻതസിബീന ഇലദ്ദീൻ, ദീനിലേക്ക് ചേർത്തി പറയപ്പെടുന്ന പലർക്കും, അഥവാ ഇബാദത്തൊക്കെ ചെയ്യുന്ന ആളുകളാണ്, അതിനൊക്കെ അറിയപ്പെട്ട ആളുകൾക്ക് പലർക്കും, നസ്രാനികൾക്കുണ്ടായ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ ഉമ്മത്തിൽപ്പെട്ടവർക്ക്. അതുപോലെ തന്നെ ഈ ഉമ്മത്തിൽപ്പെട്ട ഇൽമുള്ള അറിവുള്ള പലർക്കും യഹൂദികൾക്ക് വന്നു ചേർന്ന പ്രശ്നം വന്നു ചേർന്നിട്ടുണ്ട്. കമാ യുബ്സിറു ദാലിക്, അത് കാണാൻ സാധിക്കും എന്നതുപോലെ. മൻ ഫഹിമ ദീനൽ ഇസ്ലാം, ആരാണോ ദീനുൽ ഇസ്ലാം മനസ്സിലാക്കിയത്. അല്ലദീ ബഅസല്ലാഹു ബിഹി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു ദീനുമായാണോ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിപ്പിച്ചത്, ആ ദീനുൽ ഇസ്ലാം മനസ്സിലാക്കിയ ഒരാൾക്ക് ഇത് കാണാം. ആ ദീനുൽ ഇസ്ലാം മനസ്സിലാക്കുകയും മാത്രമല്ല, ثم نزله على احوال الناس, ജനങ്ങളുടെ സ്ഥിതിഗതികളിലേക്ക് ആ ദീൻ ഒരാൾ അത് അപ്ലൈ ചെയ്താൽ, ആ ദീനിൽ എന്താണോ മനസ്സിലാക്കിയത് അത് ജനങ്ങളുടെ അവസ്ഥയിലേക്ക് ഒരാൾ അത് ആ ദീൻ വെച്ച് നോക്കി, ആ ദീനിന്റെ കണ്ണിലൂടെ നോക്കിയാൽ ഈ കാര്യം കാണാൻ സാധിക്കും. എന്താണ് സഹോദരങ്ങളെ ഈ വാക്കിലൂടെ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത്? കാരണം യഹൂദികൾക്ക് സംഭവിച്ച അബദ്ധം എന്താണ്? യഥാർത്ഥത്തിൽ യഹൂദികൾക്ക് സംഭവിച്ചത് അവർക്ക് അറിവുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് അമലില്ലാതെ പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ നബിയാണ്, തങ്ങളുടെ കിതാബുകളിൽ പറയപ്പെട്ട നബിയാണിത് എന്ന കാര്യം അവർക്ക് അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് അവർ നിഷേധിച്ചു അറബികളോടുള്ള അസൂയ കാരണത്താൽ, അവരുടെ ധിക്കാരം കാരണത്താൽ. യഹൂദികൾക്ക് അറിവുണ്ട്, പക്ഷേ ആമൽ നഷ്ടപ്പെട്ടു. നസ്രാനികളാകട്ടെ, അവർക്ക് ആമലുണ്ട്, പക്ഷേ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല ആമൽ, അറിവിന്റെ അടിസ്ഥാനത്തിലല്ല ആമൽ. അതുകൊണ്ട് പലതും അവർ ചെയ്തു, അള്ളാഹുവിന് വേണ്ടി പലതും ചെയ്തു. വൈവാഹിക ബന്ധം പോലും ഉപേക്ഷിച്ചവർ അവരിലുണ്ട്, പക്ഷെ അതൊന്നും ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. നോക്കൂ, ഈ ഉമ്മത്ത് ഇതിന് രണ്ടിനും മധ്യയാണ്. ഈ ഉമ്മത്ത് ഈ ദീൻ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് ഹുദയും ദീനുൽ ഹഖും കൊണ്ടാണ്. ഹുദ എന്നാൽ സന്മാർഗം എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് യഥാർത്ഥത്തിൽ അത്? അൽഇൽമു നാഫിഅ, ഉപകാരപ്രദമായ വിജ്ഞാനമാണത്. അതുപോലെ ദീനുൽ ഹഖുമായിട്ടാണ് അയച്ചത്, സത്യദീൻ. എന്താണ് യഥാർത്ഥത്തിൽ അത്? അൽഅമലു സാലിഹ്, സൽപ്രവർത്തനങ്ങളാണ്. നോക്കൂ, യഹൂദികൾക്ക് അറിവുണ്ട്, പക്ഷെ അവർ പ്രവർത്തിച്ചില്ല, അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ഗളബ് കിട്ടി, കോപം കിട്ടി. നസ്രാനികൾ, അവർ അറിവില്ലാതെ പലതും പ്രവർത്തിച്ചു, അതുകൊണ്ട് അള്ളാഹു അവരെ വിശേഷിപ്പിച്ചത് വഴികേടിലായവരെന്നാണ്, ബലാലത്തിലായവരെന്നാണ്. യഥാർത്ഥത്തിൽ രണ്ടു കൂട്ടരും അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരാണ്, രണ്ടു കൂട്ടരും ദലാലത്തിനുമാണ്. പക്ഷെ ഒരു കൂട്ടരിൽ മുന്തി നിൽക്കുന്ന വിശേഷണം എന്താണ്? അള്ളാഹുവിന്റെ കോപത്തിനിരയായവർ എന്ന വിശേഷണമാണ്. മറ്റൊരു കൂട്ടരിൽ മുന്തി നിൽക്കുന്നത് ദലാലത്തിനാണ് അവർ എന്ന വിശേഷണമാണ്. ഈ രണ്ട് പ്രശ്നമാണ് സഹോദരങ്ങളെ നമ്മെ ബാധിക്കുക. ഒന്നിക്കൽ നമ്മൾ പലതും പഠിക്കും, പക്ഷെ എന്നിട്ട് അത് അമൽ ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരും. വാജിബായ അറിവാണോ ഒരു കാര്യം, വാജിബായത് നിർബന്ധമാണ് നമ്മൾ പഠിച്ചാൽ അത് ശരി നിർബന്ധമാണ്. മുസ്തഹബായ ഒരു കാര്യം, പുണ്യകരമായ ഒരു കാര്യം നമ്മൾ പഠിച്ചാൽ ശരി, അത് ചെയ്യൽ നിർബന്ധമല്ല, പക്ഷെ അത് ചെയ്യാൻ നാം പരമാവധി ശ്രദ്ധിക്കുക, ചെയ്തില്ലെങ്കിൽ കുറ്റമില്ല. എന്നാൽ സഹോദരങ്ങളെ, നേരെ തിരിച്ച് നമുക്ക് പറ്റാവുന്ന അബദ്ധമേതാണ്? അറിവില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുക. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ അവന് നല്ല ഉന്മേഷമാണ്, എന്തും അവൻ ഇബാദത്ത് ചെയ്യാൻ തയ്യാറാണ്, അതിന് ഒരുങ്ങിയിട്ടുള്ള, അതിന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ്. പക്ഷെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിലോ അവൻ ബിദഅത്തുകളിൽ പെട്ടുപോകും, ബിദഅത്തുകൾ ചെയ്യും. അവൻ ചിലപ്പോൾ രാത്രി എഴുന്നേറ്റ് ഉസ്കരിക്കുന്ന ആളായിരിക്കും, ഇബാദത്തുകൾ ആത്മാർത്ഥമായി ചെയ്യുന്ന ആളായിരിക്കും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പലതും അവൻ ഇബാദത്താണെന്ന് വിചാരിച്ചു ചെയ്യും. അവൻ ആരോടാണ് സാദൃശ്യം? നസ്രാനികളോടാണ്. അതേസമയം പലതും പഠിച്ചിട്ടുണ്ട്, എന്നിട്ടും ടിക്കാരിയായി തോന്നി വാശി വൃത്തികേടുകൾ ചെയ്ത് ഒരുവൻ ജീവിക്കുകയാണെങ്കിൽ, വലയ്യാതു ബില്ലാ, അവന് സാദൃശ്യം യഹൂദികളോടാണ്, യഹൂദികളോടാണ്. അറിഞ്ഞിട്ട് അത് ജീവിതത്തിൽ പകർത്താതിരുന്നാൽ, ഇത് രണ്ടും സഹോദരങ്ങൾ നമ്മൾ ഏറെ ഭയപ്പെടേണ്ട കാര്യമാണ്. ഇത് രണ്ടിൽ നിന്നും അള്ളാഹുവിനോട് നാം ഓരോ ഫാത്തിഹയിലും രക്ഷതേടുന്നുണ്ട്. ഈ രണ്ട് മാർഗത്തിൽ നിന്നും അള്ളാഹുവിനോട് നമ്മൾ തേടുകയാണ്, അള്ളാഹുവേ നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്റെ അനുഗ്രഹം നീ ചൊരിഞ്ഞവരുടെ മാർഗത്തിൽ ഉൾപ്പെടുത്തണമേ, നിന്റെ കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, വഴിപിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. അള്ളാഹുവിന്റെ ഗളബ്, അവന്റെ കോപം ആർക്കാണത് താങ്ങാൻ സാധിക്കുക? വഴികേടിലായി പോവുക, ശരിയാണെന്ന് വിചാരിച്ച് പലതും ചെയ്യുക. ഇത് രണ്ടും സഹോദരങ്ങളെ, ഓരോ നിസ്കാരത്തിനും ഓരോ റക്അത്തിനും നാം അള്ളാഹുവിനോട് ഇതിൽ നിന്ന് കാവൽ തേടുന്നുണ്ടെങ്കിൽ നാം ഇക്കാര്യം ഏറെ ശ്രദ്ധിക്കണം. കാരണം ഒരു കാര്യം ദുആ ചെയ്താൽ അത് ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടണം. ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നമ്മൾ സ്വീകരിക്കണം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക, അതുപോലെ പഠിക്കുക, അറിവില്ലാതെ ദീനിൽ എന്തെങ്കിലും പ്രവർത്തിക്കാതിരിക്കുക എന്നത് ആണ് സഹോദരങ്ങൾ നമ്മുടെ മുന്നിലുള്ള വഴി. അതാണ് നാഫിഅയ ഇൽമിന്റെയും സാലിഹായ അമലിന്റെയും മാർഗം. അതിൽ നീങ്ങിയാൽ യഹൂദ നസ്രാനികളുടെ വഴിയിൽ നിന്ന് നാം രക്ഷപ്പെടും. അള്ളാഹു നമ്മെ ഇസ്ലാമിലായി മരിപ്പിക്കുമാറാകട്ടെ. ഈ രണ്ട് ഉമ്മത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻ കഴിഞ്ഞ രണ്ട് ഉമ്മത്തുകളാണ്. അവർക്ക് സംഭവിച്ച പിഴവെന്ന് പറഞ്ഞാൽ നോക്കൂ, അവർ 71 കക്ഷികളായി യഹൂദികൾ പിരിഞ്ഞിട്ടുണ്ട്, നസ്രാനികൾ 72 കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ട്. ഈ ഉമ്മത്ത് നോക്കൂ, അതുപോലെ 73 കക്ഷികളായി പിരിയുമെന്നാണ്. അതുകൊണ്ട് ആ രണ്ട് ഉമ്മത്തുകൾ അവർക്ക് വന്നു ചേർന്നത് വരാതിരിക്കാൻ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കിതാബും സുന്നത്തും നാം മുറുകെ പിടിക്കുക, നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയ വഴിയിലൂടെ മുന്നോട്ട് പോവുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വൈദാ കാന അൽ അംറു കദാലിക്, ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, കാര്യം അങ്ങനെയാണെങ്കിൽ ഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബി വകാന മയ്യിതൻ ഫഅഹ്യാഹു അല്ലാഹ് وجعل له نورا يمشي به في الناس لا بد ان يلاحظ احوال الجاهليه وطريق الامتين المغضوب عليهم والضالين من اليهود والنصارى فيرى ان قد ابتلي ببعض ذلك نكو واذا كان الامر كذلك كارم അങ്ങനെയാണെങ്കിൽ فمن شرح الله صدره للاسلام ആരുടെ ഹൃദയം നെഞ്ചകത്തിനാണോ അല്ലാഹു ഇസ്ലാമിലേക്ക് വിശാലത നൽകിയത്, ഓരോന്റെ ഹൃദയം സലാം സ്വീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി. فهو على نور من ربه അവൻ തന്റെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള നൂറിൽ നിന്നാണ്, നൂറിലാണ് ഉള്ളത്, അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രകാശത്തിൽ അഥവാ ഇസ്ലാമിന്റെ വഴിയിലാണ് അവനുള്ളത്. വഖാന മയ്യിതൻ, അവൻ നേരത്തെ മയ്യിറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വഹി സ്വീകരിക്കാത്ത ചത്ത ഹൃദയമായിരുന്നു അവന്റേത്. ഫഹ്യാഹുല്ലാഹ്, എന്നിട്ട് അല്ലാഹു അവനെ ജീവിപ്പിച്ചു അഥവാ അല്ലാഹു അവനെ സന്മാർഗത്തിലാക്കി, അവന്റെ ഹൃദയത്തിന് വഹീന്റെ നൂർ അല്ലാഹു നൽകി. وجعل له نورا اللهون ഒരു പ്രകാശം ഏർപ്പെടുത്തി കൊടുത്തു. യംഷി ബിഹി ഫിന്നാസ്, ആ പ്രകാശവുമായിട്ടാണ് അവൻ ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്നത്, ആ പ്രകാശവും കൊണ്ട് അഥവാ നേരായ വഴി. ആളുകൾ ഹലാൽ ഹറാം ഏത് എന്നൊന്നും അറിയാതെ ഇങ്ങനെ ഉഴറുന്ന ദലാലത്തിലായ സമയത്ത് അവൻ ശരിയായ മാർഗത്തിലാണ്. അങ്ങനെയുള്ള ഒരാൾ ലബുദ്ദ യുലാഹിദ്, അവന്റെ ശ്രദ്ധയിൽപ്പെടാനിടയുണ്ട്, അവന്റെ ശ്രദ്ധയിൽപ്പെടുക തന്നെ ചെയ്യും, അവൻ കാണുക തന്നെ ചെയ്യും. അഹ്വാൽ അൽ ജാഹിലിയ, ജാഹിലിയത്തിന്റെ ചില അവസ്ഥകൾ. വതരീഖൽ ഉമ്മതൈനി, രണ്ട് വലിയ ഉമ്മത്തുകളുടെ വഴി. ഏതാണ് ആ രണ്ട് ഉമ്മത്തുകൾ? അൽ മഗ്ദൂബി അലൈഹിം വദ്ദാലീൻ മിനൽ യഹൂദി വന്നസാറ, അള്ളാഹുവിന്റെ കോപത്തിനിരയായവരും വഴിപിഴച്ചു പോയവരുമായ യഹൂദികളുടെയും നസാറികളുടെയും മാർഗം. അത് അവൻ കാണും, അവൻ കാണും, അതിലെ ചിലതുകൊണ്ട് താൻ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരുവൻ കാണുക തന്നെ ചെയ്യും. അഥവാ യഹൂദി നസ്രാനികളെ പോലെ അവൻ കാഫറായി പോയിട്ടുണ്ട് എന്നല്ല, മറിച്ച് യഹൂദികൾക്ക് സംഭവിച്ചതുപോലെ ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം ആ കാര്യം, എന്നിട്ടും ആ തെറ്റ് ചെയ്തു പോവുക, അല്ലെങ്കിൽ ഒരു കാര്യം വാജിബാണെന്ന് അറിയാം എന്നിട്ട് അത് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അറിയാതെ നസ്രാനികളെ പോലെ എന്തെങ്കിലും അറിയാതെ പ്രവർത്തിച്ചു പോവുക, ഈ രണ്ടും തന്നിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയിലല്ല എങ്കിൽ പോലും ചിലയിടങ്ങളിൽ അവനവൻ ഈ കാര്യത്തിൽ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരുവൻ കാണുക തന്നെ ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ പാപങ്ങൾ. അത് ഈ വഴിക്കാണ്, അത് ഈ രൂപത്തിനാണ്. എന്താണ് അത് സംഭവിച്ചാൽ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന് പഠിപ്പിച്ചുകൊടുത്ത, മുആദിന് നൽകിയ വസീയത്താണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ വിശദീകരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. فَأَنْفَعُ مَا لِلْخَاصَّةِ وَالْعَامَّةِ الْعِلْمُ بِمَا يُخَلِّصُ النُّفُوسَ مِنْ هَذِهِ الْوَرَطَاتِ وَهُوَ إِتْبَاعُ السَّيِّئَاتِ الْحَسَنَاتِ فَأَنْفَعُ إِتُومُ بَغَارَم مَا لِلْخَاصَّةِ وَالْعَامَّةِ خَاصَّةً وَعَامَّةً خَاصَّةً النَّال പ്രത്യേകക്കാരായ ആളുകൾ, അവരെ കൊണ്ട് ഉദ്ദേശം അറിവുള്ള ആളുകൾ, വലആമ്മ സാധാരണക്കാരായ ആളുകൾ, രണ്ടു കൂട്ടർക്കും ഏറ്റവും ഉപകാരം എന്താണ്? അല ഇൽമു അവരറിഞ്ഞിരിക്കുക എന്നതാണ്. ബിമാ യുഖല്ലിസു നുഫൂസ സ്വന്തത്തെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ, മിൻ ഹാദിഹിൽ വറഖാത്ത് ഈ ചെളിക്കുഴികളിൽ നിന്ന്, ഈ തെറ്റുകളിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തേണ്ട കാര്യം എന്താണ് എന്ന് അറിഞ്ഞിരിക്കുക എല്ലാവരും, പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ. വഹുവ ഇത്ബാഉ സയ്യിആത്തിൽ ഹസനാത്ത്, എന്താണ് തെറ്റുകളിൽ വീണു പോയാൽ രക്ഷപ്പെടാനുള്ള വഴി, തെറ്റുകൾ സംഭവിച്ചാൽ അതിന്റെ പിന്നാലെ നന്മകൾ ചെയ്യുക, അത് തിരുത്തുക, നന്മകൾ ചെയ്യുക. വൽ ഹസനാത്തു, എന്താണ് യഥാർത്ഥത്തിൽ നന്മകൾ എന്നാൽ, മാ നദബല്ലാഹു ഇലൈഹ്, അല്ലാഹു ഏത് കാര്യമാണോ നമ്മോട് ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അതാണ് നന്മകൾ. അലാ ലിസാനി ഖാതമിൻ നബിയീൻ, അന്ത്യ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ, മിനൽ അഅമാലി വൽ അഖ്ലാഖി വസ്സിഫാത്ത്, മിനൽ അഅമാലി വൽ അഖ്ലാഖി വസ്സിഫാത്ത്, പ്രവർത്തനങ്ങൾ ഉണ്ടാകും ആ നന്മകളിൽ, അതുപോലെ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകും, അതുപോലെ ചില വിശേഷണങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ അള്ളാഹു പ്രേരിപ്പിച്ച ഇതിലൊക്കെ ഉള്ള നന്മകൾ ഏതോ അത് ചെയ്യുക, ഇതാണ് തിന്മകളിൽ വീണുപോയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. ഇനി നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള തിന്മകളുടെ അനന്തര ഫലങ്ങൾ, ദുർഫലങ്ങൾ, ദുഷ്ഫലങ്ങൾ, അത് നീങ്ങിപ്പോകാനുള്ള അടുത്ത കാര്യം വിശദീകരിക്കാം. ഇതുവരെ വിശദീകരിച്ചത് എന്തൊക്കെയാണ്? തൗബ, അതുപോലെ ഇസ്തിഗ്ഫാർ, നന്മകൾ. അതിനുശേഷം നമ്മളിപ്പോ വായിച്ച ഇന്ന് വായിച്ച ഈ ഒരു കാര്യം അതിനിടയിൽ പറഞ്ഞതിനു ശേഷം അദ്ദേഹം പറയുകയാണ്, വമിമ്മ യൂജിബു മൂജബ ദുനൂബ്, ഇവിടെ മൂജിബ് എന്നാണ് ഉള്ളത്, മൂജബ് എന്നാണ്, ശരി, ജീമന ഫതാണ്, ശരി. വമിമ്മ യുസീരു മൂജബ ദുനൂബ് അൽ മസായിബുൽ മുകഫ്ഫറ, ഒമിമ യുസീൽ നീക്കിക്കളയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. എന്തു നീക്കിക്കളയുന്നത്? മൂജബുദ്ദുനൂബ്, തിന്മകളുടെ അനന്തര ഫലങ്ങൾ നീക്കിക്കളയുന്ന കാര്യങ്ങളിൽ പെട്ട കാര്യമാണെന്ത്? അൽ മസായിബ്, എന്താണ് മസായിബ്? മുസീബത്തുകൾ, നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ദുരന്തങ്ങൾ. അൽ മുകഫ്ഫറതു, പാപങ്ങൾ മായ്ച്ചു കളയാൻ പോകുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ. നസ്അലുല്ലാഹ അലാഫിയ. നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള മൂന്നെണ്ണം പറഞ്ഞു, എന്നിട്ട് അതൊന്ന് വിശദീകരിച്ച് നാലാമത്തേതിലേക്ക് കടക്കുക. എന്നാണ് ആദ്യം പറഞ്ഞ മൂന്നും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇതുകൊണ്ടും പാപങ്ങൾ മായ്ക്കപ്പെടും, നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ കൊണ്ട് പാപങ്ങൾ മായ്ക്കപ്പെടും. പക്ഷേ സഹോദരങ്ങളെ, എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഈ മൂന്ന് കാര്യങ്ങളും ഈ കാര്യവും തമ്മിലുള്ള വ്യത്യാസം, കാരണം ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ, അത് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം തൗബയും ഇസ്തിഗ്ഫാറും സാലിഹായ അമലും ഒക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, പ്രതിഫലാർഹമായ കാര്യമാണത്, നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഇതോ മുസീബത്തുകളോ ഇത് നമ്മുടെ കയ്യിലല്ല എന്ന് മാത്രമല്ല, അത് വരാൻ നമ്മൾ ആഗ്രഹിക്കാനോ അത് വരാൻ നമ്മൾ തേടാനോ പാടില്ല, അത് വരാൻ നമ്മൾ ആഗ്രഹിക്കാനോ അത് നമ്മൾ തേടാനോ പാടില്ല. അതാണ് നമ്മൾ ആദ്യം മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്. പാപങ്ങൾ മാഞ്ഞു പോകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പാപങ്ങളുടെ അനന്തര ഫലം മാഞ്ഞു പോകാൻ പല രൂപത്തിൽ കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചിലത് നമ്മൾ ചെയ്യുന്നതാണ്, ചിലത് മറ്റുള്ളവർ ചെയ്യുന്നതായിരിക്കും. മറ്റുള്ളവരുടെ ചില പ്രവൃത്തികൾ കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞേക്കും. അതുകൊണ്ട് തന്നെ ഫിഖ്ഹിൽ പണ്ഡിതന്മാർ അവർ ചോദിക്കാറുള്ള ഒരു നർമ്മം കലർന്ന ചോദ്യമുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ എന്തിനു ചോദിക്കും? ചിലപ്പോൾ പഠിക്കുന്ന ആളുകൾക്ക് ഒന്ന് മടിഞ്ഞിരുന്നാൽ ഒരു ഉഷാർ വരാൻ വേണ്ടി ചോദിക്കാവുന്ന അങ്ങനെയുള്ള നർമ്മം കലർന്ന ചോദ്യങ്ങളിലൊന്നാണ്. പ്രതിഫലാർഹമായ കാര്യമുണ്ട്, പക്ഷെ നീ അത് ചെയ്യാൻ പാടില്ല. അതേതാണ്? ഉരുളിട്ടുന്ന കാര്യമാണ്, പക്ഷെ നമ്മളത് ചെയ്യേണ്ടതില്ല, അത് ആഗ്രഹിക്കരുത്. അതേതാണ്? മുസീബത്തുകളാണ്, മുസീബത്തുകൾ, പ്രയാസങ്ങൾ. അത് പ്രതിഫലാർഹമാണ്, അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് നമ്മൾ ആഗ്രഹിച്ചുകൂടാ, അതിനുവേണ്ടി തേടിക്കൂടാ, മറിച്ച് ആഫിയത്താണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. മുസീബത്തുകളിൽ നിന്നും, എല്ലാ മുസീബത്തുകളിൽ നിന്നും ആഫിയത്താണ് റബ്ബിനോട് ചോദിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുകല് അഫ്വ വൽ ആഫിയത വൽ മുആഫാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയിൽ കാണാം, എല്ലാ നിലക്കുമുള്ള ആഫിയത്ത് അള്ളാഹു ചോദിക്കുന്നു. അതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള മാപ്പ്, റബ്ബിനോട് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار نبي صلى الله عليه وسلم تارالا ما يتدار ഉണ്ടായിരുന്ന ഒരു ദുആണ്. മുഅ്മിനുകളുടെ സ്വഭാവമായി അല്ലാഹു എടുത്തു പറഞ്ഞ ദുആണ്. നോക്കൂ എത്ര വിശാലമാണ്, എത്ര ഭംഗി നിറഞ്ഞതാണ്, എത്ര എളുപ്പമാണ്, എത്ര സൗഭാഗ്യം നൽകുന്നതാണ് അല്ലാഹുവിന്റെ ദീൻ ഇസ്ലാം. ഒരു പ്രയാസം റബ്ബ് സുബ്ഹാനഹു വതആല ഈ ദീനിൽ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. وما جعل عليكم في الدين من حرج ملة ابيكم ابراهيم دين الله حرج ഒരു ഹർജ് ഏർപ്പെടുത്തിയിട്ടില്ല. നിന്റെ ശരീരം നീ ഒട്ടിമുറിക്കാനോ, അല്ലെങ്കിൽ നീ തീയിനു മുകളിലൂടെ നടക്കാനോ, അല്ലെങ്കിൽ നീ വെള്ളത്തിൽ മുങ്ങാനോ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല. മറിച്ച് നിന്റെ ശരീരം നീ അതിന് ദ്രോഹമുണ്ടാക്കുന്നത് അല്ലാഹു വിലക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിന്റെ നഫ്സിനോട് നിനക്ക് ബാധ്യതയുണ്ട് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള നൂലാമാലകളോ ചങ്ങലക്കെട്ടുകളോ ഒന്നും ഈ ദീനിലില്ല. അൽഹംദുലില്ലാഹ്, എത്ര മനോഹരമായ ദീനാണ് അല്ലാഹുവിന്റെ ദീൻ. കാരണം ജനങ്ങൾ മോക്ഷം ലഭിക്കും എന്നും പറഞ്ഞ് ആളുകൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് അല്ലെ? തീയിലേക്ക് ചാടി മരിക്കുക എന്നത് മോക്ഷത്തിന്റെ മാർഗമായി ചെയ്യുന്ന ആളുകളുണ്ട്. സ്വയം ശരീരം വെട്ടിമുറിക്കുക എന്നത് ദീനായി അള്ളാഹുവിങ്കിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമായി ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? സ്വന്തം മക്കളെ ബലി നൽകുക, അറുക്കുക എന്നത് ദീനായി പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ദീൻ സുബ്ഹാനല്ലാഹ് എത്ര നല്ല ദീനാണ്. ഇതിൽ യാതൊരു പ്രയാസവും റബ്ബ് സുബ്ഹാനഹു വതആല ഏർപ്പെടുത്തിയിട്ടില്ല. അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ അത് നീ ചെയ്താൽ അള്ളാഹുവിന്റെ തൃപ്തിയാണ് നിനക്ക് ലഭിക്കുക. ഈ ലോകത്തും പരലോകത്തും നിനക്ക് സൗഭാഗ്യമാണ് ലഭിക്കുക. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ ഈ ലോകത്തും പരലോകത്തും വലിയ സആദത്ത് സൗഭാഗ്യമാണ് നമ്മെ കാത്തിരിക്കുന്നത്. അള്ളാഹു നമുക്ക് അത് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീൻ അത്ര മനോഹരമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് മുസീബത്തുകൾക്ക് നമ്മൾ റബ്ബിനോട് തേടേണ്ടതില്ല, അങ്ങനെ ചോദിക്കാൻ നമുക്ക് പാടില്ല. എന്താണ് സഹോദരങ്ങളെ ഈ പാപമോചനത്തിന് കാരണമാകുന്ന മുസീബത്തുകൾ എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, വഹിയ മുസീബത്തുകൾ എന്നാൽ കുല്ലുമായി ഉലിം വേദനിപ്പിക്കുന്നതെല്ലാം, അതാണ് നമുക്ക് വേദന ഉണ്ടാക്കുന്നതൊക്കെ അതാണ്. എന്തൊക്കെ വേദന? ശരീരത്തിലെ വേദന മാത്രമാണോ? അല്ല, മാനസികമായ വേദന അത് മുഖ്യ മുസീബത്തുകളിൽ പെട്ടതാണ്. പാപമോചനത്തിന് കാരണമാകുന്ന മുസീബത്തുകളിൽ പെട്ടതാണ് എന്ത്? മാനസികമായ പ്രയാസം. അത് പലർക്കും അറിയില്ല. ഒരാൾ പറയും ഭയങ്കര ടെൻഷനാ, വല്ലാത്ത സങ്കടം തോന്നുന്നു, വല്ലാത്ത ടെൻഷൻ. സഹോദര, അള്ളാഹുവെങ്കിൽ നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ഒരു പരീക്ഷണമാണ്. ആ ചിന്ത തന്നെ ആ പ്രയാസം ലഘൂകരിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. ശരീരത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ മാത്രമല്ല, കുല്ലുമായി ഉലിം വേദന ഉണ്ടാക്കുന്നതെല്ലാം, മിൻ ഹമ്മിൻ ഔ ഹുസ്നിൻ أو أذى في مال أو عرض أو جسد أو غير ذلك. عندما كانت من هم هم من هذا عاشاً كانت هذا وراني لكنا كائرية تكورو چورتو الله بيجارنا هم من دو بارئيك ركائرية هذا نمك بڑي آئوك هذا سمبو إشال اندو انداؤ هذا وندو بوائل اندو سمبو إيكم هذا هم من دو بارئينا هذا بول حزن علاق الحزن حزن اندو حزن اندو وائنا يوند അത് രണ്ടും തമ്മിൽ ഒരു ചെറിയ അർത്ഥവ്യത്യാസം ചില ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഹസനും ഹസനും തമ്മിൽ. ശരി, എന്താണ് ഹസനിന്റെ അർത്ഥം? കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ ഉള്ള ദുഃഖം. ഒരു കാര്യം നടന്നു, നമുക്ക് പറയാം ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യം സംഭവിച്ചു, അതിലാണ് അതിൽ നമുക്ക് തോന്നുന്ന മാനസിക പ്രയാസത്തിനാണ്, ദുഃഖത്തിനാണ് ഹസൻ എന്ന് പറയുക. എന്താണ് ഹമ്മും ഹസനും തമ്മിലുള്ള വ്യത്യാസം? ഹമ്മ് വരാനിരിക്കുന്ന കാര്യത്തെ കുറിച്ചാണ്, ഹസനോ കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ചാണ്. ഔ അദ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദ്രോഹം, എന്തെങ്കിലും ഒരു ഉപദ്രവം ഏൽക്കേണ്ടി വരിക. മിൻ ഫി മാലിൻ, ഒന്നെങ്കിൽ സമ്പത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ സമ്പത്ത് പറ്റിച്ചെടുത്തു, വഞ്ചിച്ചു, കടം വാങ്ങി ഇത്ത ഇന്ന ഡേറ്റിന് തരാന്ന് പറഞ്ഞു, ഇന്ന ഡേറ്റിന് മറക്കണ്ട, ഉറപ്പാണ് അന്ന് രാവിലെ കാണും, അന്ന് ഒരു മടി ഒരു പേടി നിങ്ങൾ വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവല്ലോ ചില ആളുകൾ കടം വാങ്ങുന്നത്. അവന്റെ വർത്താനം കേട്ടാൽ നമ്മൾ ആകെ ആജമായി പോകും. അങ്ങനെയുള്ള ആളുകളുണ്ട്, എന്നിട്ട് ഒരാള് വഞ്ചിച്ച് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ജനങ്ങളുടെ ധനം അത് നശിപ്പിക്കാൻ വേണ്ടി കടം വാങ്ങിയാൽ അല്ലാഹു അവനെ നശിപ്പിക്കും. സുബ്ഹാനല്ലാഹ് വലയാദു ബില്ലാഹ്. കടം വാങ്ങുന്നത് നശിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ, കൊടുക്കാനും അവന് ഉദ്ദേശമില്ല എങ്കിൽ അല്ലാഹു അവനെ നശിപ്പിക്കും. അതേസമയം കൊടുക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഒരാൾ വാങ്ങുന്നത് എങ്കിൽ അല്ലാഹു അവന് കൊടുത്തുവിട്ടാൻ സഹായിക്കും. പക്ഷെ അത് വളരെ അങ്ങേയറ്റം, ഒരു വഴിയുമില്ലാതെ വന്നാലല്ലാതെ, അങ്ങേയറ്റം പ്രയാസപ്പെട്ടാലല്ലാതെ നമ്മൾ കടം വാങ്ങുക എന്നതിലേക്ക് നീങ്ങരുത്. നമ്മൾ പറയാം ഇൻഷാല്ലാഹ്. സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു ഈദ ഒരു അത ഉണ്ടായി, ഒരു പ്രയാസമുണ്ടായി, ഒരു ഉപദ്രവമേറ്റു, ചതിയോ വഞ്ചനോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടമോ ഉണ്ടായി, അല്ലെങ്കിൽ അഭിമാനത്തിന്, നമ്മുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന സംസാരം ആരെങ്കിലും സംസാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനം ആരെങ്കിലും പ്രവർത്തിച്ചു, അത് പാപം പൊറുക്കാൻ കാരണമാകുന്ന മുസീബത്ത്, അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും അതയുണ്ടായി, ഒരു പ്രയാസമുണ്ടായി, രോഗമോ മറ്റോ ഉണ്ടായി, അല്ലെങ്കിൽ ശാരീരികമായി ആരെങ്കിലും ദ്രോഹിച്ചു, അതല്ലാത്ത മറ്റു വല്ലതും. നമുക്ക് സമ്പത്തിൽ നഷ്ടമുണ്ടായി, ഒരാൾ വഞ്ചിച്ചെടുക്കുക, പറ്റിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും നമ്മുടെ സമ്പത്ത് അത് ജനങ്ങളുടെ പ്രവർത്തനമൊന്നുമില്ലാതെ തന്നെ നശിച്ചുപോവുക, ഒരാളുടെ കൃഷി മുങ്ങിപ്പോവുക പോലെയുള്ള കാര്യം, അവരുടെ വാഹനം എന്തെങ്കിലും അപകടത്തിലോ മറ്റോ പൊട്ടുപോവുക, അത് തകർന്നു പോവുക. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം സഹോദരങ്ങളെ പാപങ്ങൾ മായ്ക്കപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഷൈഖുൽ ഇസ്ലാം പറയുന്നു, ലാക്കിൻ ലൈസ ഹാദ മിൻ ഫിഅലിൽ അബ്ദ്, ഇത് ഒരാളുടെ അയാളുടെ പ്രവർത്തനമല്ല, സ്വന്തം പ്രവർത്തനമല്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ തേടിയ കാര്യങ്ങളാണ്, ഇതുകൊണ്ട് പാപം പൊറുക്കപ്പെടും. പക്ഷേ ഇതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ തേടിയിരുന്നു. അവിടുന്ന് തേടിയ പ്രസിദ്ധമായ ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വ ദലഇ ദൈനി വ ഗലബത്തിർ റിജാൽ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ ധാരാളം പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. ചില റിവായത്തുകളിൽ അതിന്റെ കൂടെ ഹറം എന്നുകൂടിയുണ്ട്, പ്രായം വല്ലാതെ ചെല്ലുന്നതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിരുന്നു. എന്താണ് ഹമ്മും ഹസനും? ഈ ഞാൻ നേരത്തെ വിശദീകരിച്ചു. അതുപോലെ ജുബനും ബുഹലും, ഭീരുത്വവും പിശുക്കും. അതുപോലെ മിനഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ, അജ്സ് കഴിവുകേട്, കസൽ എന്നാൽ മടി, ദലഉദ്ദൈൻ എന്ന് പറഞ്ഞാൽ കടം വന്ന് പ്രയാസമുണ്ടാവുക, ഗലബത്തുർ റിജാൽ എന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മുടെ മെക്കിട്ട് കയറുക, ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം തന്റെ സാദുൽ മആദ് എന്ന കിതാബിൽ ഈ ദുആ വളരെ മനോഹരമായ വിശദീകരണം ഈ ദുആയിന് നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കാണാം, ഈ ദുആയിൽ ഷർറിന്റെ തുടക്കത്തിൽ നിന്നും ഒടുക്കത്തിൽ നിന്നും അല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടുന്നു. കെടുതികളുടെ, ഉപദ്രവങ്ങളുടെ ആവിർഭാവവും അതുപോലെ അതിന്റെ ഫലവും അതവിടെ കൊണ്ടെത്തിക്കും. ഇതിൽ നിന്നൊക്കെ രക്ഷ തേടുന്ന ദുആണ്, നമ്മൾ അറിയാത്തവർ പഠിക്കേണ്ട ദുആണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖ്ൽ വ ദലഇ ദൈനി വ ഗലബത്തിർ റിജാൽ. മാത്രമല്ല ഇതിൽ പറയപ്പെട്ട എട്ട് കാര്യങ്ങൾ, ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഹദീസിൽ എട്ട് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്, വേറെയും കാര്യങ്ങൾ വന്ന റിവായത്തുകളുണ്ട്. എട്ട് കാര്യങ്ങൾ ഓരോന്നും കരീനത്താൻ, രണ്ടെണ്ണം പരസ്പര ബന്ധമുള്ളതാണ്, ഈ രണ്ട് ഇരണ്ട്, ഹമ്മും ഹജ്നും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ജുബ്നും ബുഹ്ലും, അജ്സും കസലും. അജ്സ് എന്നാൽ കഴിവുകേടാൻ, അജ്സുള്ളവൻ അവൻ നന്മകൾ ചെയ്യാൻ, ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ അവന് കഴിവില്ല, കഴിവുകെട്ടവനാണവൻ. അതേസമയം കെസൽ എന്താണ്? മടി. എന്താണ് കഴിവുണ്ട്? ആള് മടിയനാണ്, അലസനാണ്, ചെയ്യൂല. ഇത് രണ്ടും ഉണ്ടായാൽ ഫലം ഒന്നാണ്, കാരണം അവന് ഉപകാരപ്രദമായത് ചെയ്യാൻ അവന് സാധിക്കുകയില്ല, ഉപകാരപ്രദമായത് ചെയ്യാൻ അവന് സാധിക്കുകയില്ല. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കാൻ എന്തൊക്കെ ചെയ്യണം അതവൻ ചെയ്യുകയില്ല, എന്നിട്ട് ഹറാമിൽ പോയി വീഴും. അജും കെസലും, ജുബിനും ബുഹലും. ജുബൻ എന്നാൽ എന്താണ്? ഭീരുത്വം, അതായത് ശരീരം കൊണ്ട് അവൻ നന്മകളിലേക്ക് മുന്നിട്ടിറങ്ങാൻ അവൻ അതിന് തയ്യാറല്ല, അവൻ ഭീരുവാണ്. അതുകൊണ്ട് അവന്റെ ശരീരം കൊണ്ട് ഒരാൾക്ക് ഉപകാരം ഉണ്ടാവുകയില്ല. ബുഹൽ എന്നാൽ പിശുക്ക്, പിശുക്കന്റെ സമ്പത്ത് കൊണ്ടും ഒരാൾക്കും ഉപകാരമില്ല. ഒരു ജുബിനുള്ളവനെ കൊണ്ട് അവന്റെ ശരീരം കൊണ്ട് ആർക്കും ഉപകാരമില്ല, അവന് തന്നെ ഉപകാരമില്ല. പിശുക്കുള്ളവന് അവന്റെ സമ്പത്തും കൊണ്ടും അവനവനും മറ്റുള്ളവർക്കും ഉപകാരമില്ല. എന്താണ് ദലഉദ്ദൈൻ എന്ന് പറഞ്ഞാൽ കടം കൊണ്ട്, കടം കാരണത്താൽ ആളുകൾ നമ്മളെ ദ്രോഹിക്കുക. അതിനൊരു കാരണമുണ്ട്, അവർ നമ്മളെ ദ്രോഹിക്കാൻ അവരുടെ ഭാഗത്ത് ഒരു ന്യായമുണ്ട്. അന്യായം ചെയ്യാൻ പാടില്ല, പക്ഷേ ഫഇന്നലി സാഹിബിൽ ഹഖി മഖാൽ, അവകാശമുള്ളവന് സംസാരിക്കാൻ അവകാശമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് ഒരാൾ കടം കൊടുത്തു, എന്നിട്ട് അയാളെ കടം വാങ്ങിയാൾ പറ്റിക്കുകയാണ്. അപ്പോൾ ഇയാൾ ചെന്നിട്ട് വളരെ സ്നേഹത്തിനെ സംസാരിച്ചുവിടു എന്നൊരാൾക്ക് പറയാൻ സാധ്യമല്ല. അയാൾ ഒരു പക്ഷേ പരുഷമായി സംസാരിച്ചേക്കും, അതിനയാൾക്ക് ഹക്കുണ്ട് എന്നാണ്. ശരി, ഒരാൾ ഒരു മുസ്ലിം ഒരു സന്ദർഭത്തിലും അശ്ലീലം പറയുന്നവനാകരുത്, വൃത്തികേടുകൾ പറയുന്നവനാകരുത്, അവൻ ശപിക്കുന്നവനല്ല മുഅ്മിൻ. പക്ഷേ അവൻ സാധാരണ സംസാരിക്കുന്ന അതേ സൗമ്യതയിൽ കടം വാങ്ങിയിട്ട് പറ്റിച്ചു നടക്കുന്ന ആളോടും പറയണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഫഇന്നലി സാഹിബിൽ ഹഖി മഖാലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവകാശമുള്ളവന് സംസാരിക്കാൻ അർഹതയുണ്ട്, അവന് ചിലത് പറയാൻ യോഗ്യതയുണ്ട്, അവൻ അതിന് അർഹതയുള്ളവനാണ്. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, അവരിൽ ബനു ഇസ്രായീലരിൽ നിന്നോടൊരു കുമ്പാരം തന്നെ വാങ്ങിയാലും തിരിച്ചു തരുന്നവരുണ്ട്, ഒരു ദീനാറ് വാങ്ങിയാലും തിരിച്ചു തരാത്തവനുണ്ട്. ഇല്ലാമതും അവന്റെ പിന്നാലെ അവന്റെ കൂടെ തന്നെ നിന്നാൽ ഒഴികെ. പണ്ഡിതന്മാർ പറഞ്ഞു, കടം തരുന്ന വാങ്ങി പറ്റിച്ചു പോയ ആളുടെ നിന്ന് തിരിച്ചു വാങ്ങാനുള്ള ഒരു വഴി ഇതാണ്. എന്താണ് ആ വഴി? പിന്നാലെ കൂടാതെ എവിടെ പോയാലും അവിടെ പോയിക്കുക, എവിടെ പോയാലും പോയി നിൽക്കുക, തരാതെ ഞാൻ പോവില്ല. ഇല്ലാമതും ചാലഹി ഖായിമ, അതൊരു വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞു സൂചിപ്പിച്ച ഹദീസിലുള്ളതുപോലെ, ഫഇന്നലി സാഹിബിൽ ഹഖി മഖാലൻ. ശരി, കടം എന്ന് പറയുന്നത് ജനങ്ങൾ അതിന്റെ പേരിൽ നമ്മോട് എന്തെങ്കിലും ഉപദ്രവം ഏൽപ്പിച്ചാൽ അവരുടെ ഭാഗത്ത് ഒരു ന്യായം അതിനുണ്ട്. വകാലപത്തിരിച്ചാൽ അടുത്തത് എന്താണ്? അങ്ങനെ ഒരു ന്യായമൊന്നും ഇല്ലാതെ ജനങ്ങൾ വെറുതെ കിട്ടുകയറുക. ഇത് രണ്ടിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്, ഇത് രണ്ടിൽ നിന്നും അള്ളാഹുവിനോട് നാം ആ ദുആയിലൂടെ കാവൽ തേടുകയാണ്. അതുപോലെ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപകടങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദം വ അഊദു ബിക മിനൽ തറദ്ദി വൽ ഗറഖി വൽ ഹറഖി വൽ ഹറം വ അഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത് വ അഊദു ബിക അൻ അമൂത ഫി സബീലിക മുദ്ബിറ വ അഊദു ബിക അൻ അമൂത ലദീഗ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത ദുആ. നോക്കൂ നിങ്ങൾ, ഇത്ര അപകടങ്ങളിൽ നിന്നാണ് അവിടുന്ന് കാവൽ തേടുന്നത്. അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഹദം, വല്ലതും എന്റെ മേൽ തകർന്നു വീഴുന്നതിൽ നിന്ന് റബ്ബെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അഊദു ബിക മിനൽ തറദ്ദി, ഞാൻ മറിഞ്ഞു വീഴുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. വാഹന അപകടങ്ങൾ പോലെയുള്ളതൊക്കെ ഈ വാക്കിന്റെ പരിധിയിൽ പെടുന്നതാണ്. അല്ലാഹു അലം. അഊദു ബിക മിനൽ തറദ്ദി വൽ ഗറഖ്, ദന ഗറഖ് എന്നാൽ മുങ്ങിപ്പോവുക. വൽ ഹറഖ്, തീപിടുത്തത്തിൽ പെട്ടുപോവുക. അതുപോലെ വൽ ഹറം, വല്ലാതെ പ്രായം ചെല്ലുക. വഅഊദു ബിക യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്, അല്ലാഹു മരണ സമയത്ത് പിശാചനെ വഴിതെറ്റിച്ചു കളയുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വഅഊദു ബിക അൻ അമൂത ഫീ സബീലിക മുദ്ബിറ, അല്ലാഹു നിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വഅഊദു ബിക അൻ അമൂത ലദീഗൻ, വിഷജന്തുക്കളുടെ കടിയേറ്റ്, പാമ്പ് പോലുള്ളതിന്റെ കടിയേറ്റ് മരിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ. നോക്കൂ നിങ്ങൾ, ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ, തീപിടുത്തത്തിൽ ഒരാൾ മരിക്കുക, വെള്ളപ്പൊക്കത്തിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുക, അങ്ങനെ മരിച്ചവർക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അപകടങ്ങളിൽ നിന്ന് ആഫിയത്ത് തേടി. കാരണം ദുരന്തങ്ങൾ നമ്മൾ ആഗ്രഹിച്ചുകൂടാ, ആഫിയത്ത് തേടുക. കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, ഇതുപോലുള്ള മുസീബത്തുകളിൽ ഒരാൾ ഉൾപ്പെട്ടാൽ അവന് ഒരുപക്ഷെ സഹിക്കുക എന്നത്, സബർ ചെയ്യുക എന്നത് വളരെ പ്രയാസമായിരിക്കും. ഇത്രയും കടുത്ത പ്രയാസങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാവുക. നസ്അലുല്ലാഹു ആഫിയ. അല്ലാഹു നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസീബത്തുകളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഹമ്മിൽ നിന്നും ഹുസ്നിൽ നിന്നുമെല്ലാം കാവൽ തേടേണ്ടതുണ്ട്. അതുപോലെ സമ്പത്തിലോ, അതുപോലെ നമ്മുടെ അഭിമാനത്തിലോ, ശരീരത്തിലോ എന്തെങ്കിലും മുസീബത്ത് ഉണ്ടാവുക എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതില്ല. പക്ഷേ വന്നു ഭവിച്ചാൽ നമ്മൾ അതിൽ ക്ഷമ കൈക്കൊള്ളുക, വന്നു ഭവിച്ചാൽ ക്ഷമ കൈക്കൊള്ളുക. അങ്ങനെ ക്ഷമിക്കാൻ, സബർ ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സബർ എന്ന് പറയുന്നത് എളുപ്പത്തിൽ പറയാവുന്ന മൂന്നക്ഷരമാണ്, സാദും ബാറാവും. പക്ഷേ അത് സഹോദരങ്ങളെ അജീസായ എപ്പോഴും ലഭിക്കാത്തൊരു കാര്യമാണ്. ഒരാൾക്ക് സബർ പോലെ വലിയ മറ്റൊന്നും കിട്ടിയിട്ടില്ല എന്ന് ഹദീസിൽ കാണാം. അള്ളാഹു നമുക്ക് സബർ പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും മറ്റും പണ്ഡിതന്മാർ ദീനിന്റെ പ്രമാണങ്ങളിൽ നിന്ന് സബറിന് നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, പരീക്ഷണങ്ങൾ ഉണ്ടായാൽ പരീക്ഷിച്ചത് നമ്മുടെ റബ്ബാണ്, നാം അവന്റെ അടിമയാണ് എന്ന കാര്യം നാം മനസ്സിലേക്ക് കൊണ്ടുവരിക. പരീക്ഷിച്ചത് നമ്മുടെ റബ്ബാണ്, നമ്മുടെ ഉടമസ്ഥനായ നമ്മുടെ യഥാർത്ഥ യജമാനായ റബ്ബാണ്, നാം അവന്റെ അടിമകളാണ്. ഒരു അടിമ അവന്റെ യജമാനന്റെ മുന്നിൽ എങ്ങനെയാണ്? അതിനേക്കാൾ അപ്പുറത്താണ്. റബ്ബിന്റെ അടിമകളാണ് നാം, പരീക്ഷിച്ചത് അള്ളാഹുവാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. ആ റബ്ബാണ് നമ്മെ പരീക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൂട്ടത്തിൽ പറയട്ടെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മദാരിജു സാലിഖീൻ എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവനിഷ്ടം സഹോദര നിനക്ക് നന്മ നൽകാനാണ്. അള്ളാഹു ഇഷ്ടം എന്താണ് യഥാർത്ഥത്തിൽ? നിനക്ക് നന്മ നൽകാനാണ്. അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു വതആല നിനക്ക് പൊറുത്തു തരാനാണ് അവന് ഇഷ്ടം. യഥാർത്ഥത്തിൽ നിനക്ക് ആഫിയത്ത് നൽകുക എന്നതാണ് അള്ളാഹുവിന് യഥാർത്ഥത്തിൽ ഇഷ്ടം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് യഥാർത്ഥത്തിൽ ഒരുപോലെ അതിന് നമുക്ക് വിരുദ്ധമാണ് എന്ന് തോന്നുന്നത് ചിലത് റബ്ബ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് റബ്ബിന്റെ പരീക്ഷണമാണ്. അത് അതിനേക്കാൾ നല്ലത് നീ ക്ഷമിച്ചാൽ നിനക്ക് നൽകാനാണ്. അതിന്റെ പിന്നിൽ ധാരാളം ഖൈറുകൾ ഉണ്ടാകാം. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. പണ്ഡിതന്മാർ പറയുന്നു, സബർ കൈക്കൊള്ളാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യം റബ്ബാണ് പരീക്ഷിച്ചത് എന്ന കാര്യം മനസ്സിൽ കൊണ്ടുവരിക. നമ്മൾ അവന്റെ അടിമയാണ്. രണ്ടാമത്തേത്, നമ്മെ പരീക്ഷിച്ച റബ്ബ് അവൻ എങ്ങനെയുള്ളവനാണ്? ചോദ്യം ചെയ്യപ്പെടാ പാടില്ലാത്തവനാണ്. ലയുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ, അവൻ ചെയ്തതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാവതല്ല. അവനാണ് ചോദ്യം ചെയ്യപ്പെടുന്നവൻ, അവനാണ് ചോദ്യം ചെയ്യപ്പെടുന്നവർ. അങ്ങനെയുള്ള റബ്ബാണ് നമ്മെ പരീക്ഷിച്ചത് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മെ പരീക്ഷിച്ച അള്ളാഹു, ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത അള്ളാഹു, ഒരാളും ചോദ്യം ചെയ്യാനില്ലാത്ത റബ്ബ് സുബ്ഹാനഹു വതആല, അവൻ നമ്മെ പരീക്ഷിച്ചത് ഒരു ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനു പിന്നിൽ അവനൊരു ഹിക്മത്തുണ്ട്, അവന്റെ മഹത്തരമായ യുക്തിയുണ്ട്, അതിനു പിന്നിൽ ഒരു ഖൈറുണ്ട്, ഇതൊന്നും വെറുതെയല്ല എന്ന് മനസ്സിലാക്കി. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹു ഒരു മുഅ്മിനെ പരീക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്നുകിൽ അവനെ ഒരു അശ്രദ്ധയിൽ നിന്ന് ഒന്ന് ഉണർത്താൻ, അവനൊരു അശ്രദ്ധയിലായിരിക്കും, അതിൽ നിന്നൊരു ഉണർത്തലായിരിക്കും അത്, അല്ലെങ്കിൽ അവന്റെ ഒരു തിന്മ മായ്ച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിൽ അവന്റെ പദവി ഉയർത്താൻ. ഇതിനാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. എത്രയോ ആളുകൾ സഹോദരങ്ങളെ നമുക്ക് കാണാം, അവർ അശ്രദ്ധയിൽ ജീവിച്ചവരായിരുന്നു. ഒരു മുസീബത്ത്, ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള മരണമോ മറ്റോ കൊണ്ട് അവരുടെ ജീവിതമാകെ മാറുന്നത് കാണാം. അവർ ജീവിച്ച അശ്രദ്ധയിലുള്ള ഹറാമുകളിൽ നിറഞ്ഞിരുന്ന അവരുടെ ജീവിതം യഥാർത്ഥത്തിൽ അത് ഒന്നാകെ മാറുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആ മുസീബത്ത് കൊണ്ട് അവന് ഹൈറാണുണ്ടായത് യഥാർത്ഥത്തിലുണ്ട്. കാരണം അവൻ നരകക്കുഴിയിലേക്ക് വീഴുമായിരുന്നു അവന്റെ ജീവിതം ആദ്യത്തെ രൂപത്തിലായിരുന്നെങ്കിൽ. ഈ മുസീബത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ രക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. പരലോകത്ത് അവൻ ആ മുസീബത്ത്, ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ, നിന്റെ കണ്ണിന്റെ മൂടി അത് നീക്കപ്പെട്ടാൽ, നീ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹു തന്നതിനപ്പുറം ഒന്നും നീ ആഗ്രഹിക്കുമായിരുന്നില്ല. അള്ളാഹു തന്നതാണ് ഏറ്റവും ഖൈർ എന്ന് നീ മനസ്സിലാക്കുമായിരുന്നു. നമുക്ക് ഖൈറിനു വേണ്ടി തേടാൻ പാടില്ല എന്നല്ല, ഖൈറിനു വേണ്ടി നീ തേടേണ്ടതുണ്ട്, അതും അള്ളാഹുവിന്റെ വിധിയാണ്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് അള്ളാഹു പരീക്ഷിക്കുക എന്ന് മനസ്സിലാക്കുക. ഒന്നുകിൽ ഒരു അശ്രദ്ധയിൽ നിന്ന് നമ്മെ ഉണർത്താൻ, അല്ലെങ്കിൽ പാപങ്ങൾ പുറത്തു തരാൻ, അല്ലെങ്കിൽ അള്ളാഹുവെങ്കിൽ നമ്മുടെ പദവി ഉയർത്താൻ. നോക്കൂ, ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന അല്ലാഹ ഇദ അറാദ ബി അബ്ദിൻ മൻസിലതൻ ഫിൽ ജന്ന ثم ലം യബ്ലുഗ്ഹ ബിഅമലിഹ്. അല്ലാഹു ഒരു അടിമക്ക് സ്വർഗത്തിൽ ഒരു പദവി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഉന്നതമായ ഒരു പദവി, സ്വർഗത്തിലെ ഉന്നതമായ ഒരു ദറജ അള്ളാഹു ഒരു അടിമക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ അത് അവന്റെ അമൽ കൊണ്ട് അവൻ അത് അവിടെ എത്തിച്ചേരുകയില്ലെങ്കിൽ, ആലലി മലായിക്കത്തെ, അള്ളാഹു അവന്റെ മലക്കുകളോട് പറയും, സുബ്ബു അലൈഹിൽ ബലാ അസബ്ബ, അവനുമേൽ നിങ്ങൾ പരീക്ഷണങ്ങൾ ഒരു ചൊരിയൽ ചൊരിയുക, ثم صبره عليه, എന്നിട്ട് അള്ളാഹു അവന് ആ പരീക്ഷണങ്ങളിൽ ക്ഷമ നൽകും. എന്തിനു വേണ്ടിയാണ്? ഈ ഉന്നതമായ പദവിയിൽ അവനെ എത്തിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കാതിരിക്കുക, മുസീബത്തുകൾ നമ്മൾ ആഗ്രഹിക്കരുത്, അതിനെ ചോദിക്കരുത്. മറിച്ച് ആഫിയത്തിനാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. ചില സലഫുകൾ മുൻഗാമികൾ പറഞ്ഞതുപോലെ ഞാൻ പരീക്ഷിക്കപ്പെടുകയും എന്നിട്ട് ഞാൻ ക്ഷമിക്കുകയും ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം എനിക്ക് ആഫിയത്ത് നൽകുകയും ആഫിയത്ത് നൽകപ്പെടുകയും എന്നിട്ട് ഞാൻ ശുക്ർ ചെയ്യുകയും ചെയ്യുക എന്നതാണ്. ചില മുൻഗാമികൾ പറഞ്ഞപ്പോൾ നോക്കൂ, നിങ്ങൾ എന്നെ അള്ളാഹു പരീക്ഷിക്കുക എന്നിട്ട് ഞാൻ ക്ഷമിക്കുക, അതിനേക്കാൾ എനിക്കിഷ്ടം എന്താ? അള്ളാഹു എനിക്ക് ആഫിയത്ത് നൽകുക എന്നിട്ട് ഞാൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. അള്ളാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയത്ത വൽ മുആഫാ. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, ഒരു മഹത്തായ കാര്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ്? പരീക്ഷിച്ച റബ്ബ് അവനാണ് ഞഅമത്തുകൾ നമുക്ക് തന്നത്. ഒരു പരീക്ഷണം നമ്മുടെ മുന്നിൽ, നമ്മുടെ കൺമുന്നിൽ ഉണ്ടെങ്കിൽ ഒന്ന് നീ ചുറ്റുഭാഗത്തേക്ക് നോക്കി നോക്കൂ. അള്ളാഹുവിന്റെ എത്രയോ അനുഗ്രഹങ്ങൾ നിനക്ക് കാണാം. ധാരാളം അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് ഒരു പരീക്ഷണമുള്ളത്. അത് മറന്നുകൂടാ. ആ ഞഅമത്തുകൾ ധാരാളമായി നാം ഓർക്കുക. എങ്കിൽ അത് പരീക്ഷണങ്ങളിൽ സബർ കൈക്കൊള്ളാൻ നമുക്ക് സാധിക്കും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ശൗകത യുഷാകുഹ ഇല്ല കഫറല്ലാഹു ബിഹ മിൻ ഖതായാഹ്. മാ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മുസ്ലിമിന് ബാധിക്കുന്ന നസബോ വസബോ, എന്താണ് നസബ് എന്ന് പറഞ്ഞാൽ? നസബ് എന്നാൽ അത് ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന നസബോ വസബോ ആകട്ടെ, നസബ് എന്നാൽ താബാണ്, ശരീരത്തെ ബാധിക്കുന്ന ക്ഷീണം. സഹോദരൻ, അതിന്റെ ശരീരത്തിനുണ്ടാകുന്ന ഒരു ക്ഷീണം അള്ളാഹുവിന്റെ പ്രതിഫലാർഹമാണ്. അതുപോലെ വസബ്, എന്താണ് വസബ് എന്നാൽ? വസം എന്നാൽ നീണ്ടു നിൽക്കുന്ന ഒരു രോഗം. എപ്പോഴും ഒരാൾക്കൊരു രോഗമുണ്ട്, അത് അയാൾ ഒന്നും ചെയ്യാൻ കഴിയാതെ ആകെ കിടപ്പിലാക്കുന്ന ഒരു രോഗമൊന്നുമല്ല. ഉദാഹരണത്തിന് ചില ആളുകൾക്കാണ് എപ്പോഴും നടുവേദനയോ അല്ലെങ്കിൽ തലവേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, വസം, അതാണ് വസം എന്ന് പറയുക. അള്ളാഹുവിൽ പാപമോചനത്തിന് കാരണമാകുന്ന കാര്യമാണ്. അത് ആഗ്രഹിക്കണോ? വേണ്ട, ആഫിയത്ത് ചോദിക്കുക, അള്ളാഹുവിനോട് ശിഫ ചോദിക്കുക. ശിഫാക്ക് റബ്ബിനോട് തേടി നീ ചികിത്സിക്കുക, അള്ളാഹു അനുവദിച്ച കാര്യമാണ്. എന്നാൽ അള്ളാഹു അതിന് പ്രതിഫലം നൽകുന്നു. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം കൊണ്ട് ലഭിക്കുന്ന ഖൈർ നോക്കൂ സഹോദരങ്ങളെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന നിന്റെ ഷഹാദത്തിന്റെ ഫലമാണിത്. അതിന്റെ ഫലമാണിത്. നീ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നീ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നില്ല, അതിന്റെ ഫലമാണിത്. ഈ ഒരു വസബും നസബും ഒന്നും നിനക്ക് വെറുതെ അല്ല എന്നത്. അതുപോലെ വല ഹമ്മിൻ വല ഹസ്നിൻ, നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിലുള്ള ആശങ്ക അല്ലെങ്കിൽ വന്നുപോയ ഒരു പ്രയാസത്തിലുള്ള ദുഃഖം, അതാകട്ടെ. വല അതൻ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാകട്ടെ. വല ഗമ്മിൻ, ഒരു ദുഃഖമാകട്ടെ, ഒരു പ്രയാസമാകട്ടെ. ഗം, എന്തെങ്കിലും ഒരു ദുഃഖം ഒരാൾക്ക് ഉണ്ടാവുക, ഒരു അപകടത്തിൽപ്പെട്ടോ മറ്റോ എന്തെങ്കിലും പ്രയാസം, ഒരു സ്ഥലത്ത് കുടുങ്ങിയിട്ടാകെ ഒരു ദുഃഖം ഉണ്ടാവുക, അതിന് ഗം എന്ന് പറയും. അങ്ങനെയുള്ള ഗം ആകട്ടെ, എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ, ഹത്ത ശൗകത യുഷാകുഹ, അവന്റെ ശരീരത്തിൽ തറക്കുന്ന ഒരു മുള്ളുപോലും, ഒരു മുള്ളുപോലും, ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ, അല്ലാഹു അത് മുഖേന അവന്റെ പാപങ്ങൾ പൊറുക്കാതിരിക്കുകയില്ല. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അല്ലാഹു അക്ബർ. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഇത് നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. എന്നു മാത്രമല്ല, ഇത് നമ്മുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒരു കാര്യമല്ല. നമ്മൾ ഇതിനു വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനോട് ആഫിയത്താണ് നാം ചോദിക്കേണ്ടത്. എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുപോലുള്ള പ്രയാസങ്ങൾക്ക് പ്രതിഫലം നൽകും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, നാം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്, മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സാബിരീൻ الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون اولئك عليهم صلوات من ربهم ورحمه واولئك هم المهتدون. നിങ്ങൾ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, ونقص من الاموال, സമ്പത്തിലുള്ള കുറവ് കൊണ്ട്, والانفس, അതുപോലെ ദേഹങ്ങളിലുള്ള കുറവ്, പ്രിയപ്പെട്ട ആളുകൾ മരിച്ചു പോവുക പോലെയുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് തമറാത്ത്, അതുപോലെ നമ്മുടെ വിഭവ കാർഷിക വിളകൾ അതിലുള്ള കുറവ് കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്. ഒബശ്ശിരി സാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അവരുടെ സ്വഭാവം എന്താണ്? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ, ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തർജീഅ് അവർ പറയും. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഈ വാക്ക് അത് ഈ ഉമ്മത്തിന് ഖാസാണ് എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പ്രത്യേകമായി അള്ളാഹു നൽകിയതാണ് ഇത് എന്ന് വരെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. കാരണം അവർ പറഞ്ഞു, യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ ഈ വാക്ക് പറഞ്ഞത് ഖുർആനിലില്ല. ഇന്നമ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ് വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. അദ്ദേഹം പറഞ്ഞു, സബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ഭംഗിയായി ക്ഷമിക്കുക തന്നെ. നിങ്ങൾ ഈ കെട്ടിച്ചമച്ചു പറയുന്ന കാര്യങ്ങളിൽ സഹായം തേടാനുള്ളത് അള്ളാഹു മാത്രമാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പ്രയാസത്തിൽ ഇങ്ങനെ കഴിഞ്ഞ് അവസാനം യൂസുഫ് കൂടാതെ ബിന്യാമിനെയും നഷ്ടപ്പെട്ടു, മൂത്ത മകനും തിരിച്ചു വന്നില്ല, മൂന്നു പേരെ മക്കളിൽ കാണാതായി, അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ആളുകൾ പറഞ്ഞു, തല്ലാഹി തഫ്തു തദ്കുറു യൂസുഫ ഹത്ത തകൂന ഹറദൻ ഔ തകൂന മിനൽ ഹാലികീൻ. യൂസുഫിനെ നഷ്ടപ്പെട്ട് കാലങ്ങളായിട്ടുണ്ട്, പിന്നീട് ബിന്യാമിനെയും മൂത്ത മകനെയും നഷ്ടപ്പെട്ടു. മൂത്ത മകൻ അവിടെ നിന്നതാണ്, വരാതിരുന്നതാണ്. ബിന്യാമിനാകട്ടെ അവിടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് മിസറിൽ. അദ്ദേഹം വിദൂരത്ത് ഷാമിലാണുള്ളത്. യഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ അസഫ അലാ യൂസുഫ് വബിയദത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ കദീം. ദുഃഖത്താൽ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പോയി. വഹുവ കദീം, അദ്ദേഹം ദുഃഖം കടിച്ചുപിടിക്കുന്ന, ഉള്ളിൽ അമർത്തി പിടിക്കുന്ന ആളാണ്. അലൈഹി സ്വലാത്തു വസ്സലാം ആ മഹാനായ നബിയോട് ആളുകൾ പറഞ്ഞു, തല്ലാഹി തഫ്തു തദ്കുറു യൂസുഫ ഹത്താ തകൂന ഹറദൻ ഔ തകൂന മിനൽ ഹാലികീൻ. ഇപ്പോഴുണ്ടായ നഷ്ടം, പഴയ നഷ്ടത്തെക്കുറിച്ചും യാഖൂബ് നബിയെ ഓർമ്മപ്പെടുത്തി. അഥവാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാതായിട്ട് കാലങ്ങളായിട്ടുണ്ട്. ചില റിവായത്തുകളിൽ 40 വർഷത്തിനു ശേഷമാണ് അവർ വീണ്ടും കണ്ടുമുട്ടിയത് എന്ന് വരെ വന്നിട്ടുണ്ട്. അള്ളാഹു അലം, അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. അത്രയും വർഷങ്ങളായിട്ടുണ്ട്, എന്നിട്ട് വീണ്ടും മകനെ കാണാതായപ്പോൾ പഴയ ദുഃഖം, അത് വീണ്ടും ഓർമ്മ വന്നു. കാലങ്ങളായിട്ടുണ്ട്. ആളുകൾ പറഞ്ഞു, നിങ്ങൾ യൂസുഫിനെ ഓർത്ത് നിങ്ങളിങ്ങനെ കഴിച്ചുകൂട്ടിക്കൊണ്ടേയിരിക്കും, നിങ്ങൾ മരിക്കുവോളം, നിങ്ങൾ ഈ ദുഃഖത്താൽ മരിച്ചു പോകുന്ന അവസ്ഥയിൽ തന്നെ എത്തിപ്പോകും. അദ്ദേഹം പറഞ്ഞു, ഇന്നമ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എന്റെ ദുഃഖവും പ്രയാസവും എന്റെ ആവലാതി ബോധിപ്പിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്, അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പണ്ഡിതന്മാർ അവരിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മുസീബത്തിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞത് കാണാത്തതിനാൽ ചില മുൻഗാമികൾ പറഞ്ഞു, അത് ഈ ഉമ്മത്തിന് ഖാസായി അള്ളാഹു നൽകിയ വാക്കാണ്, ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ പ്രത്യേകമായ വാക്കുകളിൽ ഒന്നാണ് അത് എന്ന്. അള്ളാഹു അലം, അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. ആ വാക്കിന്റെ പ്രത്യേകത എന്താണ് സഹോദരങ്ങളെ? പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന വാക്കുകളിൽ ഒന്നാണത് എന്ന് നേരത്തെ ഓതിയ സൂറത്തുൽ ബഖറയിലെ ആയത്തിന്റെ തഫ്സീർ ഇമാം ബിൻ കഥീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ഒരു വാക്കാണെന്ത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് ഒരു മുസീബത്ത് ബാധിച്ച് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അള്ളാഹുവിന്റെതാൻ, അവനിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. അള്ളാഹുമ്മ അജൂർനി ഫീ മുസീബത്തി, അള്ളാഹു ഈ മുസീബത്തിൽ എനിക്ക് പ്രതിഫലം നൽകണമേ. വഖ്ലിഫ് ലി ഖൈറം മിൻഹ, ഇതിനേക്കാൾ നല്ലത് നീ എനിക്ക് നൽകണമെന്ന് ദുആ ചെയ്താൽ അള്ളാഹു അതിനേക്കാൾ നല്ലത് പകരം നൽകുന്നതാണ്. ഏത് മുസീബത്ത് ഉണ്ടായാലോ, ഏത് നഷ്ടമുണ്ടായാലും സഹോദര എന്തു പറയുക? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജൂർനി ഫീ മുസീബത്തി, അള്ളാഹു ഈ മുസീബത്തിൽ, ഈ നഷ്ടത്തിൽ, ഈ പ്രയാസത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ. വഖ്ലിഫ് ലി ഖൈറം മിൻഹ, ഈ ഉണ്ടായ നഷ്ടത്തെക്കാൾ നല്ലത് നീ എനിക്ക് പകരം നൽകണമേ. അബൂസലമ ഈ ഹദീസ് കേട്ട് ഉമ്മസലമക്ക് പറഞ്ഞു കൊടുത്ത സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാകും. മുസലമ റളിയല്ലാഹു അൻഹ, ഭർത്താവ് ഇത് പറഞ്ഞു കൊടുത്തു. കുറച്ചു കാലം കഴിഞ്ഞ് ഭർത്താവ് മുസലമ മരണപ്പെട്ടു. മുസലമ റളിയല്ലാഹു അൻഹ ആലോചിച്ചു. അവർ പറയുമ്പോൾ, ഇതിനേക്കാൾ, അബൂസലമയേക്കാൾ ഏത് നല്ല ഭർത്താവിനാണ് ഇനി എനിക്ക് കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി, മുഹാജിറുകളിൽ മുമ്പന്മാരിൽ ഒരാൾ, ഏറ്റവും നല്ല മുഹാജിറുകളിലെ കുടുംബങ്ങൾ ഒന്ന് അബൂസലമയുടെ കുടുംബമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണല്ലോ, നബി പഠിപ്പിച്ചതാണല്ലോ, ഉമ്മു സലമ ആ ദുആ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹു അവർക്ക് പിന്നീട് ഭർത്താവായി നൽകിയത്. അബൂ സലമയേക്കാൾ ഈ മനുഷ്യരെക്കാളെല്ലാം അഫ്സലുൽ ബഷർ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹു അവർക്ക് പിന്നീട് ഭർത്താവായി നൽകിയത്. ഇങ്ങനെ സഹോദരങ്ങൾ, ആ ദുആ ശ്രേഷ്ഠമായ ദുആ ആണ്. അതുകൊണ്ട് മുസീബത്തുകൾ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനുകൾക്ക് നൽകുന്നത് അവരുടെ ഖൈറിനു വേണ്ടിയാണ്, അവരുടെ ഖൈറിനു വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ, അവൻ നമുക്ക് സബർ നൽകുമാറാകട്ടെ. പറയുന്നതും കേൾക്കുന്നതുമായ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു അലം സല്ലല്ലാഹു സല്ലമ വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.